റോമർ കീഴ് ലേഖനത്തിന്റെ വാക്യപ്രതിവാക്യമായുള്ള പഠന പരമ്പരയിലെ 18-ാമത്തേതും അവസാനത്തേതുമായ എപ്പിസോഡാണിത്. ഇവിടെ റോമർ 16-ാം അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന് മുമ്പുള്ള എല്ലാ എപ്പിസോഡുകളും ഇതേ ചാനലിൽ ലഭ്യമാണ്. ഈ പഠനത്തിൻ്റെ ഈ ബുക്ക് സൗജന്യമായി ലഭിക്കുന്നു. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. നമ്പർ 9961330751. റോമർ കീഴ് ലേഖനം 16-ാം അധ്യായം ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗമാണ്. പൗലോസിൻ്റെ ലേഖനം റോമിലേക്ക് കൊണ്ടുപോകുന്ന ഫേബ എന്ന സഹോദരിയെ അദ്ദേഹം ആദ്യം പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം റോമിൽ അദ്ദേഹത്തിന് പരിചയമുള്ളവർക്ക് വന്ദനം ചെയ്യുന്നു. ഇതിനോടൊപ്പം വ്യാജ ഉപദേശകർക്കെതിരെ മുന്നറിയിപ്പും നൽകുന്നു. കൊരിന്തിലുള്ള വിശ്വാസികളുടെ വന്ദനവും പ്രത്യേകിച്ച് തിമത്തിയോസിൻ്റെ വന്ദനവും പൗലോസ് റോമിലെ വിശ്വാസികളെ അറിയിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ലഭിക്കുന്ന രക്ഷയുടെ സുവിശേഷം ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും വെളിപ്പെടുത്തി കൊടുത്ത ദൈവത്തിന് സ്തുതി കരയിറ്റിക്കൊണ്ട് അദ്ദേഹം ലേഖനം അവസാനിപ്പിക്കുന്നു. ഈ ലേഖനത്തിൻ്റെ ഉപസംഹാര വാക്കുകളിൽ റോമിലെ സഭയിൽ പൗലോസിന് പരിചയമുള്ളവർക്ക് അദ്ദേഹം വന്ദനം പറയുന്നു. ഇത് പൗലോസിൻ്റെ പൊതുവായ രീതി ആണ്. വ്യക്തിബന്ധങ്ങൾക്ക് അദ്ദേഹം വലിയ വില കൽപ്പിച്ചിരുന്നു. ഇതിൽ മറ്റൊരിടത്തു നിന്നും നമുക്ക് ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത ചില വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ ലേഖനത്തിൽ നിന്നും ആദ്യകാല ക്രിസ്തീയ സഭയിൽ ഉണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് നമുക്ക് സൂചന ലഭിക്കുന്നു. 16:1-2 വാക്യങ്ങളിൽ ഫേബ എന്ന സഹോദരിയെ പൗലോസ് പരിചയപ്പെടുത്തുന്നു. അവൾ കെംക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായിരുന്നു. അവളെ വിശുദ്ധന്മാർക്ക് യോഗ്യമാവണ്ണം കർത്താവിൻ്റെ നാമത്തിൽ കൈക്കൊള്ളണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. അവൾ പലർക്കും വിശേഷാൽ പൗലോസിനും സഹായം ചെയ്തിരിക്കുന്നു. അതിനാൽ റോമിലെ വിശ്വാസികളുടെ സഹായം വേണ്ടുന്ന ഏത് കാര്യത്തിലും അവളെ സഹായിക്കണം. റോമിലെ വിശ്വാസികൾക്ക് പൗലോസ് എഴുതിയ എഴുത്ത് അവിടെ കൊണ്ടുപോയി കൊടുത്തത് ഫേബ ആയിരിക്കണം. അവളെ നമ്മളുടെ സഹോദരി എന്നാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. അവർ എന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യത്തിനായി റോമിലേക്ക് പോയതായിരിക്കുവാനാണ് സാധ്യത. കെങ്ക്രയ കൊരിന്ത് പട്ടണത്തിന് കിഴക്ക് ഭാഗത്തുള്ള ഒരു തുറമുഖം ആയിരുന്നു. അവൾ കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായിരുന്നുവെന്ന് പൗലോസ് പരിചയപ്പെടുത്തുന്നു. ഇവിടെ ശുശ്രൂഷക്കാരത്തി എന്നതിൻ്റെ ഗ്രീക്ക് പദം ഡിയാക്കനാസ് എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം ഡീക്കൻ എന്നാണ്. അതായത് കെങ്ക്രയ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനം ഫേബ വഹിച്ചിരുന്നു. 16:2 വാക്യത്തിലെ അവളും പലർക്കും വിശേഷം എനിക്കും സഹായം ചെയ്തിരിക്കുന്നു എന്നതിലെ സഹായം എന്ന വാക്ക് ഇംഗ്ലീഷിൽ പേറ്റൺ എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം രക്ഷാധികാരി എന്നാണ്. ഇതിൻ്റെ ഗ്രീക്ക് പദം പ്രസ്റ്റാറ്റിസ് എന്നാണ്. ഈ പദത്തിൻ്റെ അർത്ഥം ഒരു സ്ത്രീയായ രക്ഷാധികാരി, അവളുടെ സമ്പത്ത് കൊണ്ട് സഹായം ചെയ്യുന്നവൾ എന്നിങ്ങനെയാണ്. ഈ വാക്കിൽ നിന്നും ഫേബ കെങ്ക്രയ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിച്ചിരുന്നുവെന്നും അവൾ സമ്പന്നയായിരുന്നുവെന്നും അവളുടെ സമ്പത്ത് കൊണ്ട് പൗലോസിനെയും സഭകളെയും സഹായിച്ചിരുന്നുവെന്നും മനസ്സിലാക്കാം. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് സഭയുടെ ഡീക്കൻ അല്ലെങ്കിൽ ഭരണപരമായ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നതിൽ വിലക്കില്ല എന്ന് കരുതാം. 16:3-5 വാക്യങ്ങളിൽ അക്കിലാസ്, പ്രിസ്കില്ല, എപ്പൈനാത്തോസ് എന്നിവർക്ക് പൗലോസ് വന്ദനം ചൊല്ലുന്നു. ഇവിടെ പറയുന്ന പ്രിസ്കയെയും അക്കിലാവെയും എന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 18:2 പരാമർശിക്കുന്ന പ്രിസ്കില്ല, അക്കിലാസ് എന്നിവരാണ്. ഇവർ ഭാര്യാഭർത്താക്കന്മാരായിരുന്നു. അവർ പൗലോസിന്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചുകൊടുത്തവരാകുന്നു എന്ന് അദ്ദേഹം എഴുതി. അദ്ദേഹത്തെ ഏതോ ആപത്തിൽ നിന്നും അക്കിലാസും പ്രിസ്കിലയും രക്ഷപ്പെടുത്തി. ഇത് എപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്ന് നിശ്ചയമില്ല. ഇതൊരു പക്ഷേ എഫസോസിൽ വെച്ച് പൗലോസിന് നേരെ ഉണ്ടായ ആക്രമണമായിരിക്കാം. ഇതിൽ അക്കിലാസും പ്രിസ്കില്ലയും എങ്ങനെയാണ് പൗലോസിനെ രക്ഷിച്ചത് എന്ന് അറിവില്ല. ചിലപ്പോൾ ഇതൊരു പ്രത്യേക സംഭവവുമായി ബന്ധപ്പെട്ട പരാമർശം അല്ലായിരിക്കാം. പൊതുവെ പൗലോസിന്റെ ജീവനെ സംരക്ഷിക്കുന്നതിൽ അവർക്കുള്ള എരിവിനെ കുറിച്ചായിരിക്കാം അദ്ദേഹം ഇവിടെ എഴുതുന്നത്. പൗലോസ് മാത്രമല്ല, ജാതികളുടെ സകല സഭകളും അവർക്ക് നന്ദി പറയുന്നു. ഏകദേശം 50-52 കാലയളവിൽ പൗലോസിന്റെ 2-ാമത്തെയും 3-ാമത്തെയും സുവിശേഷ യാത്രയുടെ ഇടവേളയിൽ അദ്ദേഹം അതേനയിൽ നിന്ന് പുറപ്പെട്ട് കൊരിന്തിലെത്തി. അവിടെ 18 താമസിച്ചു. ഇവിടെ വെച്ചാണ് പൗലോസ് അക്കിലാസ്, പ്രിസ്കില്ല എന്നീ യഹൂദ ദമ്പതികളെ കണ്ടുമുട്ടുന്നത്. അവർ കൂടാരപ്പണി ചെയ്യുന്നവർ ആയതുകൊണ്ട് പൗലോസും അവരോട് കൂടെ താമസിച്ച് ജോലി ചെയ്തു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 18:2 പറയുന്ന ക്ലൗദിയോസ് റോമൻ ചക്രവർത്തിയായിരുന്ന ക്ലോഡിയസ് ഒന്നാമനാണ്. അദ്ദേഹം AD 41 മുതൽ 54 വരെയുള്ള കാലത്ത് റോമൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്നു. റോമൻ ചരിത്രകാരനായ സുറ്റോണിയസിന്റെ അഭിപ്രായത്തിൽ AD 49 നും 50 നും ഇടയിൽ യഹൂദന്മാർ റോമാ പട്ടണം വിട്ടുപോകണമെന്ന് ക്ലോഡിയസ് ചക്രവർത്തിയെ കൽപ്പിച്ചു. അതിന് കാരണം റോമിലുണ്ടായിരുന്ന യഹൂദന്മാരും ക്രിസ്തീയ വിശ്വാസികളും തമ്മിലുള്ള നിരന്തരമായ സംഘർഷം ആയിരുന്നു. അതിനാൽ യഹൂദ ക്രിസ്തീയ വിശ്വാസികൾക്കും റോമാ പട്ടണം വിട്ടുപോകേണ്ടി വന്നു. എന്നാൽ ക്ലോഡിയസിന്റെ മരണശേഷം വന്ന ചക്രവർത്തിമാർ ഈ കൽപ്പന നിർബന്ധം ആക്കിയില്ല. 49 മുതൽ 52 വരെയുള്ള കാലയളവിൽ പൗലോസ് കൊരിന്തിൽ നിന്നും യാത്ര തിരിച്ച് പ്രിസ്കില്ലയോടും അക്കീലാസിനോടും കൂടെ കെങ്ക്രയിലെത്തി. അവിടെ നിന്നും സുറിയയിലേക്ക് പുറപ്പെട്ടു. എഫസോസിലെത്തി. അവൻ അവിടെ അധികം നാൾ താമസിച്ചില്ല. പ്രിസ്കില്ലയും അക്കീലാസിനെയും അവിടെ വിട്ടയച്ച് പൗലോസ് യെരുശലേമിലേക്ക് പോയി. 53 മുതൽ 58 വരെയുള്ള കാലത്ത് പൗലോസ് വീണ്ടും എഫസോസെ സന്ദർശിച്ചു. അവിടെ 2 വർഷത്തിലധികം സുവിശേഷം പ്രസംഗിച്ചു. എഫസോസിലെ സഭ സ്ഥാപിക്കുന്നതിൽ പ്രിസ്കില്ലയ്ക്കും അക്കീലാസിനും മുഖ്യ പങ്ക് ഉണ്ടായിരുന്നു എന്ന് കരുതുന്നു. 1 കൊരിന്ത്യർ 16:19 എഫസോസിലെ സഭയെക്കുറിച്ചൊരു പരാമർശമുണ്ട്. അത് പ്രിസ്കില്ലയുടെയും അക്കീലാസിന്റെയും വീട്ടിൽ വെച്ചാണ് കൂടിയിരുന്നത് എന്ന് അവിടെ പറയുന്നു. ഈ കാലയളവിലാണ് അക്കീലാസും പ്രിസ്കില്ലയും അപ്പല്ലോസ് എന്ന് ക്രിസ്തീയ സുവിശേഷനെ കണ്ടുമുട്ടുന്നത്. അവർ ക്രിസ്തുവിന്റെ സുവിശേഷം കൂടുതൽ ആഴമായി അവനെ പഠിപ്പിച്ചു. പൗലോസ് റോമിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുന്ന സമയത്ത് അക്കീലാസും പ്രിസ്കില്ലയും റോമിലേക്ക് തിരികെ പോയിട്ടുണ്ടായിരിക്കണം. അവിടെയും അവർക്ക് ഒരു ഭവന കൂട്ടായ്മ ഉണ്ടായിരുന്നു. റോമിലെ അവരുടെ വീട്ടിൽ കൂടുവന്ന സഭയ്ക്കും പൗലോസ് വന്ദനം അറിയിക്കുന്നു. ആസിയയിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷപ്രാപിച്ച ആദ്യത്തെ വ്യക്തിയായിരുന്നു പൗലോസിന് പ്രിയനായ എപ്പൈനോത്തോസ്. അവനും അദ്ദേഹം വന്ദനം ചൊല്ലുന്നു. അക്കീലാസും പ്രിസ്കില്ലയും എഫസോസിൽ നിന്നും തിരികെ റോമിലേക്ക് പോയപ്പോൾ എപ്പൈനോത്തോസും എഫസോസിൽ നിന്നും റോമിലെ സഭാപ്രവർത്തനങ്ങളെ സഹായിക്കുവാൻ അവരോടൊപ്പം പോയി എന്ന് കരുതുന്നു. 16:6 പരാമർശിക്കുന്ന സഹോദരി സഹോദരന്മാരിൽ പലരെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ഇന്ന് ലഭ്യമല്ല. 16:6 മറിയ എന്നത് യഹൂദന്മാരുടെ പ്രചാരമുള്ള ഒരു പേരായിരുന്നു. സുവിശേഷങ്ങളിലും ഒന്നിലധികം സഹോദരിമാരെ ഈ പേരിൽ കാണാം. ജാതിയരും മറിയ എന്ന പേര് ഉപയോഗിക്കുമായിരുന്നു. പൗലോസ് ഇവിടെ പരാമർശിക്കുന്ന മറിയ എന്ന സഹോദരി റോമിലെ സഭയ്ക്ക് വേണ്ടി വളരെയധികം അധ്വാനിച്ചിരുന്നു. പൗലോസ് അവൾക്ക് വന്ദനം ചൊല്ലുന്നു. 16:7 യൂനിയാവ് ഒരു സഹോദരി ആയിരിക്കുവാനാണ് സാധ്യത. അന്ത്രോനിക്കോസും യൂനിയാവും ദമ്പതികൾ ആയിരുന്നിരിക്കണം. ഇവരെ എന്റെ ചാർച്ചക്കാരും സഹബദ്ധന്മാരായ എന്നുമാണ് പൗലോസ് പരിചയപ്പെടുത്തുന്നത്. ഇവർ യഹൂദന്മാർ ആയിരിക്കാം. അതിനാൽ ആയിരിക്കാം ഇവരെ ചാർച്ചക്കാരും എന്ന് വിളിക്കുന്നത്. അന്ത്രോനിക്കോസ് എന്ന പേരിൽ നിന്നും അവർ ഗ്രീക്ക് പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന യഹൂദന്മാരാണ് എന്ന് മനസ്സിലാക്കാം. അവരെ സഹബദ്ധന്മാരായ എന്നാണ് പൗലോസ് വിശേഷിപ്പിക്കുന്നത്. അവർ പൗലോസിനൊപ്പം തടവിലായിരുന്നുവോ, എന്ത് കാരണത്താൽ തടവിലായിരുന്നു എന്നിങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമല്ല. ഒരുപക്ഷെ സുവിശേഷ നിമിത്തം അവർക്കും തടവിൽ കഴിയേണ്ടി വന്നിട്ടുണ്ടാകാം. അവർ അപ്പോസ്തലന്മാരുടെയിൽ പേറുകൊണ്ടവരുമായിരുന്നു. ഇതിൽ നിന്നും ഇവർ അപ്പോസ്തലന്മാരുടെ കൂടെ പ്രവർത്തിച്ചിരുന്നു എന്ന് ഗ്രഹിക്കാം. എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരും ആകുന്നു എന്നതിൽ നിന്നും ക്രിസ്തീയ സഭയുടെ ആരംഭം മുതൽ അവർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചിരുന്നു എന്ന് കരുതാം. അതിനാൽ അവർ യെരുശലേമിലെ സഭയിലെ അംഗങ്ങളായിരുന്നുവെന്നും ഒരുപക്ഷെ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ നേരിൽ കണ്ടവർ ആയിരുന്നിരിക്കാം എന്നും കരുതപ്പെടുന്നു. 16:8 പറയുന്ന അംബ്ലിയാത്തോസ് സാധാരണയായി അടിമകൾക്കുള്ള ഒരു പൊതുവായ പേരായിരുന്നു. 16:9 ഉർബാനോസ് എന്നതും റോമിൽ താമസിക്കുന്നവർക്കുള്ള പൊതുവായ പേരായിരുന്നു. ഇദ്ദേഹവും ഒരു അടിമ ആയിരുന്നു എന്ന് കരുതപ്പെടുന്നു. സ്താക്കു എന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് വലിയ അറിവില്ല. 16:10 അപ്പല്ലേസ് എന്ന വിശ്വാസിയെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവിൽ സമ്മതനായ എന്നൊരു വിശേഷണം ചേർക്കുന്നുണ്ട്. അവൻ വിശ്വാസം സംബന്ധിച്ച് എന്തെങ്കിലും ശോധനയിലൂടെ കടന്നുപോയി അവന്റെ വിശ്വാസത്തിന്റെ ഉറപ്പ് തെളിയിച്ചവനായിരുന്നു. ഒരു പക്ഷേ എല്ലാ വിശ്വാസികൾക്കും സമ്മതനായ അല്ലെങ്കിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട എന്ന അർത്ഥത്തിലായിരിക്കാം പൗലോസ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ഇതേ വാക്യത്തിൽ അരിസ്തോബുലോസിന്റെ ഭവനക്കാർക്ക് വന്നതിന് ചൊല്ലുവീൻ എന്നും പൗലോസ് എഴുതി. അരിസ്തോബുലോസ് മഹാനായ ഹെരോദ രാജാവിന്റെ കൊച്ചുമകനും ഹെരോദ് അഗ്രിപ്പ ഒന്നാമൻ രാജാവിന്റെ സഹോദരനും ക്ലോഡിയസ് ചക്രവർത്തിയുടെ സുഹൃത്തുമായിരുന്നു. ഇദ്ദേഹം റോമാ പട്ടണത്തിൽ ജീവിച്ചിരുന്നു. AD 48 അരിസ്തോബുലോസ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ദാസന്മാരും അടിമകളും ക്ലോഡിയസിന്റെ വകയായി. ഇവരെ ആയിരിക്കാം അരിസ്തോബുലോസിന്റെ ഭവനക്കാരെന്ന് പൗലോസ് വിളിച്ചത്. പൗലോസ് റോമർക്ക് കത്തെഴുന്നത് AD 55 to 57 ഇടയിൽ അരിസ്തോബുലോസിന്റെ മരണശേഷമാണ്. അതുകൊണ്ടായിരിക്കാം പൗലോസ് അരിസ്തോബുലോസിന് വന്ദനം ചൊല്ലുന്നില്ല. അദ്ദേഹവും ദാസന്മാരും അടിമകളും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചിരുന്നു എന്ന് അനുമാനിക്കാം. 16:11 പൗലോസ് ഹെരോദിയോൻ എന്ന വിശ്വാസിക്കും നർക്കിസോസിന്റെ ഭവനക്കാരിൽ കർത്താവിൽ വിശ്വസിച്ചവർക്കും വന്ദനം ചൊല്ലുന്നു. ഹെരോദിയോൻ എന്നത് റോമിൽ സാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പേരല്ല. അതിനാൽ ഇദ്ദേഹം ഹെരോദ രാജാവിൻ്റെ ഒരു കുടുംബാംഗം ആയിരുന്നിരിക്കണം. എൻ്റെ ചാർച്ചക്കാരനായ ഹെരോദിയോന് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു യഹൂദൻ ആയിരുന്നത് കൊണ്ടാണ്. പൗലോസ് നർക്കിസോസിന്റെ ഭവനത്തിൽ കർത്താവിൽ വിശ്വസിച്ചവർക്ക് മാത്രം വന്ദനം പറയുന്നു. നർക്കിസോസ് ക്ലോഡിയ ചക്രവർത്തിയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ജനങ്ങളുടെ നിവേദനങ്ങൾ ചക്രവർത്തിക്ക് കൊടുക്കുവാൻ വേണ്ടി അന്യായമായി പണം വാങ്ങിക്കുമായിരുന്നു. ന്യൂറോ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് കരുതുന്നു. അങ്ങനെ നർക്കിസോസിന്റെ ദാസന്മാരും അടിമകളും ന്യൂറോ ചക്രവർത്തിയുടെ വകയായി. ഇവരിൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരുണ്ടായിരുന്നു. ഇതിൽ നിന്നും റോമൻ ചക്രവർത്തിമാരുടെ ദാസന്മാരുടെ കൂട്ടത്തിലും ക്രിസ്തീയ വിശ്വാസികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. Philippians 4:22 കൈസരുടെ അരമേലിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്ന വാക്യം ചക്രവർത്തിയുടെ കൊട്ടാരത്തിലും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവർ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. 16:12 ത്രുഫൈനെ, ത്രുഫോസെ, പെർസിസിസ് എന്നിവർക്ക് പൗലോസ് വന്ദനം പറയുന്നു. ത്രുഫൈനെ, ത്രുഫോസെ എന്നിവർ സഹോദരിമാർ ആയിരുന്നു. അവർ അടിമകളോ മുമ്പ് അടിമകൾ ആയിരുന്നവരുമാണ് എന്ന് കരുതപ്പെടുന്നു. അവർ കർത്താവിൽ വളരെ അധ്വാനിച്ചു എന്ന് പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നു. പെർസിസും ഒരു അടിമയോ അടിമയായിരുന്നവളോ ആണ്. അവളും കർത്താവിൻ്റെ വേലയിൽ വളരെ അധ്വാനിച്ചിരുന്നു. അവളെ പ്രിയ പെർസിസ് എന്നാണ് പൗലോസ് വന്ദനം ചെയ്യുന്നത്. ഇത് അദ്ദേഹത്തിന് അവളോടുള്ള സ്നേഹം കൊണ്ടോ അവൾക്കുള്ള അഭിനന്ദനമോ ആയിരിക്കാം. Romans 16:13 കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനും അവൻ്റെ അമ്മയ്ക്കുമുള്ള വന്ദനമാണ്. Marcos 15:21 പ്രകാരം അലക്സാണ്ടർ, രൂഫോസ് എന്നിവർ കുറേനക്കാരനായ ഷീമോന്റെ മക്കൾ ആയിരുന്നു. യേശുക്രിസ്തു യെരുശലേം വീഥിയിലൂടെ ക്രൂശ് ചുമന്നു കൊണ്ടുപോയപ്പോൾ അവനെ ക്രൂശ് ചുമക്കുവാൻ റോമൻ പടയാളികൾ നിർബന്ധിച്ച് നിയോഗിച്ച വ്യക്തിയായിരുന്നു കുറേനക്കാരനായ ഷീമോൻ. കുറേന എന്നത് ആഫ്രിക്ക ഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്തായി ആധുനിക ലിബിയ എന്ന രാജ്യത്തിലെ ഒരു സ്ഥലം ആയിരുന്നു. BC 630 ഇവിടെ ഗ്രീക്കുകാർ കുടിയേറി താമസിച്ചിരുന്നു. പിന്നീട് യഹൂദന്മാരും ഇവിടെ കുടിയേറി. യേശുക്രിസ്തുവിന്റെ കാലത്ത് കുറേന സിറേനൈക്ക എന്ന റോമൻ ജില്ലയുടെ ആസ്ഥാനമായിരുന്നു. അതിനാൽ കുറേനക്കാരനായ ഷീമോൻ ഗ്രീക്ക് യഹൂദ വംശജൻ ആയിരുന്നുവോ കറുത്ത വംശജൻ ആയിരുന്നുവോ എന്നതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എങ്കിലും കൂടുതൽ വേദവ്യാഖ്യാതാക്കളും അദ്ദേഹത്തെ ആഫ്രിക്കൻ വംശജനായി കാണുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 13:1 നീഗർ എന്നു പേരുള്ള ഷീമോൻ എന്നത് കുറേനക്കാരനായ ഷീമോനെ കുറിച്ചാണ്. നീഗർ എന്നത് കറുപ്പ് എന്നതിൻ്റെ ലാറ്റിൻ പദമാണ്. അത് അവൻ്റെ ഇരുണ്ട നിറത്തെയോ ആഫ്രിക്കൻ വംശത്തെയോ സൂചിപ്പിക്കുന്നു. ഷീമോൻ അന്തോക്യ സഭയിലെ ഒരു പ്രവാചകനും ഉപദേഷ്ടാവും ആയിരുന്നു. പൗലോസ് അന്തോക്യയിൽ ആയിരുന്നപ്പോൾ ഷീമോന്റെ ഭവനവുമായി നല്ല ബന്ധത്തിലായിരുന്നു. അതിനാലാണ് എനിക്കും അമ്മയായ അവൻ്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ എന്ന് രൂഫോസിന്റെ അമ്മയെ കുറിച്ച് പറയുന്നത്. രൂഫോസ് കർത്താവിൽ പ്രസിദ്ധനായിരുന്നു എന്ന് പൗലോസ് Romans 16:13 സാക്ഷ്യപ്പെടുത്തുന്നു. Marcos 15:21 പരാമർശിക്കുന്ന രൂഫോസും റോമർ 16:13 പറയുന്ന വ്യക്തിയും ഒരാൾ തന്നെയാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസം വേദവ്യാഖ്യാതാക്കൾക്ക് ഇടയിലുണ്ട്. എങ്കിലും കൂടുതൽ പേർ ഇത് രണ്ടും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് എന്ന് കരുതുന്നു. കർത്താവിൽ പ്രസിദ്ധനായ എന്ന മലയാളത്തിലെ വാക്യം ഇംഗ്ലീഷിൽ കർത്താവിൽ തിരഞ്ഞെടുക്കപ്പെട്ട എന്നാണ്. രണ്ട് വാക്യങ്ങളും പൗലോസ് പറയുന്ന ഒരു വിശേഷണം ആയിരിക്കാം. അത് രൂഫോസിന്റെ വിശ്വാസത്തിനും കർത്താവിനായി എരിവോടെയുള്ള പ്രവർത്തനങ്ങൾക്കുമുള്ള പ്രശംസ ആയിരിക്കാം. 16:14 പൗലോസ് അസംക്രിത്തോസ് പ്ലഗോൻ ഹെർമോസ് പത്രോബാസ് ഹെർമോസിസിനും കൂടെയുള്ള സഹോദരന്മാർക്കും വന്ദനം പറയുന്നു. 15 വാക്യത്തിൽ ഫിലോലോഗോസ് യൂലിയെ നെരയൂസ് അവന്റെ സഹോദരി ഒലുംപാസ് എന്നിവരോട് കൂടെയുള്ള പേരെടുത്തു പറയാത്ത വിശുദ്ധന്മാർ എന്നിവർക്ക് പൗലോസ് വന്ദനം ചൊല്ലുന്നു. റോമിലെ വിശ്വാസികൾ പല ഭവന സഭകളിലായി ആരാധനയ്ക്ക് കൂടി വന്നിരുന്നു എന്ന് അനുമാനിക്കപ്പെടുന്നു. ഒരുമിച്ച് പേര് പറഞ്ഞിരിക്കുന്ന എല്ലാവരും ഒരേ സഭയിൽ കൂടിയിരുന്നവർ ആയിരുന്നിരിക്കാം. പൗലോസിന്റെ കത്ത് എല്ലാ ഭവന സഭകളിലും വായിച്ചിരുന്നു. ഇതിലധികമായി ഇവരെക്കുറിച്ച് യാതൊന്നും നമുക്ക് അറിവില്ല. 16 വാക്യത്തിൽ വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവാൻ പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. സഹോദര സ്നേഹം പ്രകടിപ്പിക്കുവാനായി ആദ്യകാല സഭയിൽ പരക്കെ ഉണ്ടായിരുന്ന ഒരു രീതിയാണ് അന്യോന്യം വിശുദ്ധ ചുംബനം ചെയ്യുക എന്നത്. ഇത് ആ പ്രദേശങ്ങളിൽ സംസ്കാരവും ആയിരുന്നു. ക്രിസ്ത്യ വിശ്വാസികൾ പരസ്പരം ചുംബനം ചെയ്യുന്നതിനെ പൗലോസ് വിശുദ്ധ ചുംബനം എന്ന് പ്രത്യേകം പറഞ്ഞ് വിശേഷിപ്പിക്കുന്നു. ഇത് ലോകത്തിലെ ജഡപ്രകാരമുള്ള ചുംബനത്തിൽ നിന്നും വേറിട്ട് കാണിക്കുവാൻ വേണ്ടിയായിരിക്കാം. ക്രിസ്തുവിൻ്റെ സകല സഭകളും നിങ്ങളെ വന്ദനം ചെയ്യുന്നു എന്ന പൊതുവായ പ്രസ്താവനയോടെ അദ്ദേഹം ഈ നീണ്ട പട്ടിക അവസാനിപ്പിക്കുന്നു. ക്രിസ്തുവിൽ എല്ലാ വിശ്വാസികളും പ്രാദേശിക സഭകളും ഒന്നാണ് എന്ന സന്ദേശമാണ് അദ്ദേഹം ഇതിലൂടെ നൽകുന്നത്. റോമർ 16:1-15 വരെയുള്ള വാക്യങ്ങൾ. റോമിലെ വിശ്വാസികളിൽ പൗലോസിന് പരിചയമുള്ള സഹോദരി സഹോദരന്മാർക്ക് വന്ദനം ചൊല്ലുന്നതിൻ്റെ നീണ്ട പട്ടികയാണ്. ഇതിൽ 25 വ്യക്തികളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. പൗലോസ് മുമ്പ് സന്ദർശിച്ചിട്ടില്ലാത്ത ഒരു പട്ടണത്തിലെ ക്രിസ്തീയ വിശ്വാസികളിൽ ഇത്രയധികം പേരെ അദ്ദേഹത്തിന് നേരിട്ടോ പേരുകൊണ്ടോ പരിചയമുണ്ടായിരുന്നു. ഇതിൽ ചിലരെ എനിക്ക് പ്രിയനായ കൂട്ടുവേലക്കാരനായ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതിനാൽ ഇവർക്ക് പൗലോസുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് കരുതാം. എന്നാൽ ഈ നീണ്ട പട്ടിക വേദപണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉയരുവാൻ കാരണം ആയിട്ടുണ്ട്. പൗലോസ് കൊരിന്തിലായിരിക്കുമ്പോഴാണ് ഈ കത്തെഴുതുന്നത്. അദ്ദേഹം 2 എഫസോസിലാണ് വേല ചെയ്തിരുന്നത്. റോമർക്കെഴുതിയ ലേഖനത്തിന്റെ ഒരു പകർപ്പ് എഫസോസിലെ സഭയ്ക്കും കൊടുത്തിരിക്കുവാൻ സാധ്യത ഉണ്ട്. ഈ പകർപ്പിലും വിശ്വാസികൾക്ക് വന്ദനം പറയുന്ന 16 ഉണ്ടായിരിക്കാം. അതിനാൽ അദ്ദേഹം ഇവിടെ പരാമർശിക്കുന്നവരിൽ ചിലർ റോമിലും ചിലർ എഫസോസിലും ഉള്ളവർ ആയിരിക്കാം എന്നതാണ് ഒരു അഭിപ്രായം. ഈ അഭിപ്രായത്തിന് പിൻബലമായി ചില വേദ വ്യാഖ്യാതാക്കൾ നിരത്തുന്ന വാദങ്ങൾ ഇതെല്ലാമാണ്. പൗലോസ് റോമ പട്ടണമോ അവിടെയുള്ള സഭയോ ഇതിനു മുമ്പ് സന്ദർശിച്ചിട്ടില്ല. അതിനാൽ അവിടെയുള്ള ഇത്രയധികം വ്യക്തികളുടെ പേരുകൾ പറഞ്ഞ് വന്ദനം പറയുവാൻ സാധ്യതയില്ല. റോമർ 16:3-5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന പ്രിസ്ക അക്കിലാവ് അഥവാ പ്രിസ്കില അക്കിലാസ് എന്നിവർ പൗലോസ് കൊരിന്ത്യർക്ക് 1 എഴുതുമ്പോൾ എഫസോസിൽ താമസിച്ചിരുന്നു. അവിടെ അവർക്കൊരു ഭവന സഭയുണ്ടായിരുന്നു. 2 Timothy 4:19 പൗലോസ് അവർക്ക് വന്ദനം ചൊല്ലുന്നുണ്ട്. കൊരിന്ത്യർക്കുള്ള 1 പൗലോസ് എഴുതിയത് അദ്ദേഹത്തിന്റെ 3 സുവിശേഷ യാത്രയിൽ അദ്ദേഹം എഫസോസിലായിരുന്നപ്പോൾ AD 53-55 കാലത്ത് ആയിരുന്നു. തിമത്തിയോസ് എഫസോസിൽ താമസിച്ചിരുന്ന ഒരു ക്രിസ്തീയ വിശ്വാസിയും അവിടെയുള്ള ഭവന സഭകളുടെ ഉപദേഷ്ടാവും ആയിരുന്നു. AD 57 ഗ്രീക്ക് പട്ടണമായ കൊരിന്തിൽ വെച്ചാണ് പൗലോസ് റോമർക്ക് ലേഖനം എഴുതുന്നത്. പൗലോസിന്റെ 1 റോമൻ കാരാഗ്രഹ വാസത്തിന് ശേഷം അദ്ദേഹം മെക്കദോനിയയിൽ ആയിരിക്കുമ്പോൾ AD 63-66 ഇടയിലാണ് തിമത്തിയോസിനുള്ള 1 കത്ത് എഴുതുന്നത്. തിമത്തിയോസിനുള്ള 2 കത്ത് എഴുതുന്നത് പൗലോസ് 2 റോമിൽ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ AD 65-67 ഇടയിലാണ്. ഈ കാരാഗ്രഹവാസത്തിന്റെ അവസാനം അദ്ദേഹം കൊല്ലപ്പെടുക ആയിരുന്നു. തിമത്തിയോസിനുള്ള 2 കത്തിൽ വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കായെന്നും ശീതകാലത്തിന് മുമ്പേ വരുവാൻ ശ്രമിക്കുക എന്നും പൗലോസ് തിമത്തിയോസിന് എഴുതി. ഇതിൽ നിന്നും ഈ കാലയളവിലെല്ലാം തിമത്യോസ് എഫസോസിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. 2 തിമത്യോസ് 4:19 പൗലോസ് പ്രിസ്കില്ല അക്കിലാസ് എന്നിവർക്ക് വന്ദനം ചൊല്ലുന്നു എന്നതിൽ നിന്നും അവരും അക്കാലത്തെ എഫസോസിൽ ഉണ്ടായിരുന്നു എന്ന് കരുതാം. റോമർ 16:3-5 വാക്യങ്ങളിൽ പ്രിസ്കില്ല അക്കിലാസ് എന്നിവർക്ക് പൗലോസ് വന്ദനം ചൊല്ലുന്നു. അവരുടെ ഭവനസഭയെയും കുറിച്ച് അദ്ദേഹം ഇവിടെ എഴുതി. ഇതിൽ നിന്നും പൗലോസ് റോമർക്കുള്ള കത്ത് എഴുതുമ്പോൾ പ്രിസ്കില്ലയും അക്കിലാസും എഫസോസിലായിരുന്നു എന്ന് അനുമാനിക്കാം. 16:5 പരാമർശിക്കപ്പെടുന്ന എപ്പൈനെത്തോസ് എഫസോസിലെ സഭയിലെ ഒരു വിശ്വാസി ആയിരുന്നു. ഇതിൽ നിന്നെല്ലാം പൗലോസ് റോമർക്ക് എഴുതിയ കത്തിലെ അവസാന ഭാഗത്ത് പറയുന്ന സഹോദരി സഹോദരന്മാരുടെ നീണ്ട പട്ടികയിൽ റോമിലും എഫസോസിലും താമസിച്ചിരുന്നവർ ഉണ്ട് എന്ന് അനുമാനിക്കാം. പൗലോസിൻ്റെ കത്ത് മുഖ്യമായും റോമിലെ സഭയ്ക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു പകർപ്പ് എഫസോസിലെ സഭയ്ക്കും കൊടുത്തു എന്ന് കരുതാം. എന്നാൽ ഇത്തരം അനുമാനങ്ങളോട് യോജിക്കാത്തവരും വേദപണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ റോമർ 16 പൗലോസ് പരാമർശിക്കുന്ന എല്ലാ വ്യക്തികളും റോമിൽ ജീവിച്ചിരുന്നവരും അവിടെയുള്ള സഭയുടെ ഭാഗം ആയിരുന്നവരുമാണ്. റോമിൽ ഒന്നിലധികം ഭവനസഭകൾ ഉണ്ടായിരുന്നു എന്ന് കരുതാം. ഇവരുടെ വാദങ്ങൾ ഇതെല്ലാമാണ്. പൗലോസിന് നല്ലതുപോലെ മുഖപരിചയമുള്ള സഭകൾക്ക് കത്തെഴുതുമ്പോൾ അദ്ദേഹം വന്ദനം ചെയ്യുവാനായി ഒരു നീണ്ട പട്ടിക എഴുതാറില്ല. കാരണം അവിടെയുള്ള എല്ലാ വിശ്വാസികളെയും അദ്ദേഹത്തിന് നേരിട്ട് പരിചയമുണ്ട്. അതിനാൽ ആരെയെങ്കിലും വിട്ടുപോകുന്നത് ഒഴിവാക്കേണ്ടതാണ്. ക്ലോഡിയസ് ചക്രവർത്തി റോമിൽ നിന്നും യഹൂദന്മാരെ പുറത്താക്കുന്നത് വരെ അക്കിലാസ്, പ്രിസ്കില്ല എന്നിവർ അവിടെ താമസിച്ചിരുന്നു. റോമിൽ നിന്നും അവർ കൊരിന്തിലേക്ക് പോയി. അവിടെ വെച്ച് അവർ പൗലോസിനെ കണ്ടുമുട്ടി. പിന്നീട് അവർ 3 പേരും എഫസോസിലേക്ക് പോയി. ക്ലോഡിയസ് ചക്രവർത്തി AD 54 മരിച്ചു. അതിനാൽ റോം വിട്ടുപോയ യഹൂദന്മാർ റോമാപട്ടണത്തിലേക്ക് തിരികെ പോന്നു. ഇങ്ങനെ അക്കിലാസും പ്രിസ്കില്ലയും റോമിലേക്ക് തിരികെ പോയി. പൗലോസ് കൊരിന്ത്, എഫസോസ് എന്നിവിടങ്ങളിൽ വെച്ച് പരിചയപ്പെട്ട അനേക യഹൂദന്മാരും റോമിലേക്ക് തിരികെ പോയിട്ടുണ്ടാകാം. ഇതിൽ ക്രിസ്തീയ വിശ്വാസികളും ഉണ്ടായിരുന്നു. മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ക്രിസ്തീയ വിശ്വാസികളെ വ്യാപാരികളും മിക്കപ്പോഴും റോമപട്ടണം സന്ദർശിച്ചിരുന്നു. ചിലർ ജോലി ചെയ്യുന്നതിന് വേണ്ടി മാത്രം അവിടെ താമസിച്ചിരുന്നു. അതിനാൽ റോമിലെ സഭയിൽ ഉണ്ടായിരുന്ന പലരും പൗലോസിനെ മുഖപരിചയമോ പേരുകൊണ്ട് പരിചയമോ ഉള്ളവർ ആയി. മർക്കോസ് 15:21 റൂഫോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് പിതാവായ കുറേനക്കാരനായ ഷീമോനെ മർക്കോസ് പരിചയപ്പെടുത്തുന്നത്. അതിനാൽ റൂഫോസ് ക്രിസ്തീയ വിശ്വാസികൾക്കിടയിൽ പ്രസിദ്ധനായിരുന്നിരിക്കാം. മർക്കോസും സുവിശേഷം എഴുതുന്നത് റോമിലെ സഭയിലെ ജാതീയരായ വിശ്വാസികൾക്ക് വേണ്ടിയായിരുന്നു എന്ന് കരുതപ്പെടുന്നു. അവർക്ക് ഷീമോനേക്കാളധികം റൂഫോസിനെ ആയിരുന്നു പരിചയം. അതിനാൽ പൗലോസ് റോമർക്ക് കത്തെഴുതുമ്പോൾ റൂഫോസ് റോമിൽ ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കാം. റോമിൽ കണ്ടെടുത്ത പുരാതന ശവക്കല്ലറകളിലെ ലിഖിതങ്ങളിൽ നിന്നും ഈ പട്ടണത്തിൽ ഒന്നിലധികം ക്രിസ്തീയ ഭവനസഭകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. പൗലോസ് പേര് പറയുന്ന വ്യക്തികൾ വിവിധ ഭവനസഭകളിലെ വിശ്വാസികൾ ആയിരിക്കാം. റോമർ 16:17-18 വാക്യങ്ങളിൽ പൗലോസ് വിപരീത ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവർക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് അദ്ദേഹം എഴുതി. ഇങ്ങനെയുള്ളവർ യേശുക്രിസ്തുവിനെ സേവിക്കുന്നില്ല. അവർ അവരുടെ ഭൗതിക നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. അതിനായി അവർ നല്ല വാക്കുകളും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളായ വിശ്വാസികളെ വഞ്ചിക്കുന്നു. റോമിലെ സഭയിൽ യഹൂദ വിശ്വാസികളെയും ജാതീയ വിശ്വാസികളെയും തമ്മിൽ വേർതിരിക്കുന്ന ഉപദേശം പരന്നിരുന്നു. ആരാണിത് പഠിപ്പിച്ചത് എന്ന് നമുക്ക് തീർച്ചയില്ല. എന്നാൽ ഇത്തരമൊരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പൗലോസ് ഈ കത്ത് അവർക്ക് എഴുതുന്നത്. 16:17-18 വാക്യങ്ങളിലെ മുന്നറിയിപ്പ് ഇവരെക്കുറിച്ചാകാം. ഇത്തരം വ്യാജ ഉപദേഷ്ടാക്കൾ സഭയിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുന്നു. മറ്റ് പ്രദേശങ്ങളിലെ സഭകളിൽ പൗലോസ് അഭിമുഖീകരിച്ച വ്യാജ ഉപദേഷ്ടാക്കൾ റോമിലെ സഭയിലും എത്തിയോ എന്നും അവർ എന്ത് വ്യാജമായ ഉപദേശമാണ് അവിടെ പഠിപ്പിച്ചത് എന്നും നമുക്ക് അറിയില്ല. യഹൂദ വിശ്വാസികളും ജാതീയ വിശ്വാസികളും തമ്മിലുള്ള സംഘർഷം വ്യാജ ഉപദേഷ്ടാക്കൾ സൃഷ്ടിച്ചതാണ് എന്ന് പൗലോസ് സംശയിച്ചിരുന്നുവോ എന്നതിലും തീർച്ച ഇല്ല. ഇത് റോമിലെ വിശ്വാസികൾക്കിടയിലുള്ള ഭിന്നിപ്പിനെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ ഒരു ശരീരമെന്ന പോലെ ആയിരിക്കണമെന്ന് പൗലോസ് ഏറെ ആഗ്രഹിച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷം അപ്പോസ്തലന്മാരിൽ നിന്നും പഠിച്ചതിന് വിഭിന്നമായി ഉപദേശിക്കുന്നവരെ കരുതിയിരിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രബോധനം. പൗലോസിൻ്റെ മറ്റ് പല ലേഖനങ്ങളിലും അദ്ദേഹം ഇതുപോലെയുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതിനാൽ ഇത് അക്കാലത്തെ സഭ നേരിട്ട ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു എന്ന് കരുതാം. പുതിയതും നേരിയ വ്യത്യാസം മാത്രമുള്ളതും എന്ന് തോന്നിപ്പിക്കുന്ന ഉപദേശങ്ങളാണ് വ്യാജ ഉപദേഷ്ടാക്കൾ പ്രചരിപ്പിക്കുന്നത്. അവരുടെ വ്യാഖ്യാനങ്ങളാണ് കൂടുതൽ ശരിയെന്ന് തോന്നും. ആദ്യത്തെ കേൾവിയിൽ അവർ പറയുന്ന സത്യമാണ് എന്ന് തോന്നും. അവർക്ക് മധുരമായി സംസാരിക്കുവാനും മുഖസ്തുതി പറയുവാനും അറിയാം. അതിനാൽ വിശ്വാസികളെ വേഗം കെണിയിലാക്കുവാൻ അവർക്ക് കഴിയുന്നു. എന്നാൽ അവർ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങളല്ല പഠിപ്പിക്കുന്നത്. അവരുടെ ലക്ഷ്യം ഭൗതിക നന്മകൾ മാത്രമാണ്. അവർ യേശുക്രിസ്തുവിൻ്റെ ദാസന്മാരല്ല, അവർ ക്രിസ്തുവിൻ്റെ സഭയുടെ ശത്രുക്കൾ ആണ്. റോമർ 16:19 പൗലോസ് റോമിലെ സഭയെ സത്യസുവിശേഷത്തോടുള്ള അവരുടെ അനുസരണ നിമിത്തം പ്രശംസിക്കുന്നു. അവരുടെ അനുസരണം എല്ലാവർക്കും പ്രസിദ്ധമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം എഴുതിയത്. ഇതിൽ പൗലോസെ അത്യധികം സന്തോഷിക്കുന്നു. പ്രശംസയോടൊപ്പം പൗലോസ് അവർക്കൊരു ഉപദേശവും കൊടുക്കുന്നു. നിങ്ങൾ നന്മയ്ക്ക് ജ്ഞാനികളും തിന്മയ്ക്ക് അജ്ഞന്മാരുമാകണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. റോമിലെ വിശ്വാസികൾ യേശുക്രിസ്തുവിനോടും സത്യസുവിശേഷത്തോടും വിശ്വസ്തരായിരുന്നു. അവർ വ്യാജ ഉപദേഷ്ടാക്കളുടെ വഴിയെ പോയില്ല. അവർ പാപത്തിൻ്റെ മാർഗത്തെ തെരഞ്ഞെടുത്ത് വിശ്വാസത്തിൽ നിന്നും തെറ്റിപ്പോയിട്ടില്ല. എന്നാൽ ഇതുമാത്രം പോരാ, അവർ വ്യാജ ഉപദേശങ്ങളെ തിരിച്ചറിയണം. അവയെ തിരസ്കരിക്കുവാൻ എപ്പോഴും ജാഗരൂകർ ആയിരിക്കണം. അവർ തുറന്നും അസത്യത്തെയും തിന്മയെയും എതിർത്ത് ജീവിക്കണം എന്നും പൗലോസ് ആഗ്രഹിക്കുന്നു. 16:20 ഒരു ആശീർവാദമാണ്. സമാധാനത്തിന് ദൈവം വേഗം സാത്താനെ അവരുടെ കാൽക്കീഴെ ചതച്ചു കളയും എന്ന് അദ്ദേഹം പ്രത്യാശിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ അവരോടുകൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് അദ്ദേഹം അനുഗ്രഹിക്കുന്നു. ഇവിടെ അദ്ദേഹം ദൈവം നൽകുന്ന സമാധാനത്തെക്കുറിച്ച് പറയുന്നു. ഭിന്നതയും കലഹവും ഉണ്ടാക്കുന്നത് സാത്താൻ ആണ്. വേഗത്തിൽ എന്ന വാക്ക് സമീപഭാവിയിൽ എന്ന ആശയമാണ് നൽകുന്നത്. സാത്താൻ്റെ പ്രവൃത്തികൾ എന്നേക്കുമായി ഇല്ലാതെയാക്കുവാൻ ദൈവം അവനെ ചതച്ചു കളയും. പൗലോസിൻ്റെ ഈ വാക്കുകൾ 3:15 വാക്യത്തെ ഓർമ്മിപ്പിക്കുന്നു. ഉൽപ്പത്തിയിൽ ദൈവം നൽകുന്ന വാക്തത്വം ആണിത്. പൗലോസിൻ്റെ ഈ വാക്കുകളിൽ പുരാതന കാലത്തെ യുദ്ധങ്ങളിലെ ഒരു ആചാരവും നമുക്ക് വായിക്കാം. യുദ്ധത്തിൽ പരാജയപ്പെടുന്ന രാജ്യത്തിൻ്റെ രാജാവിനെയോ സൈന്യാധിപനെയോ ജീവനോടെ പിടികൂടിയാൽ ജയിച്ച രാജ്യത്തിൻ്റെ രാജാവോ സൈന്യാധിപനോ പരാജയപ്പെട്ടവൻ്റെ കഴുത്തിൽ കാലുകൾ കൊണ്ട് ചവിട്ടിപ്പിടിക്കും. ഇത് ശത്രുക്കളെ അവർ പൂർണ്ണമായും കീഴടക്കിയിരിക്കുന്നു എന്നതിൻ്റെ പ്രഖ്യാപനമായിരുന്നു. സങ്കീർത്തനം 110:1 മശീഹയെക്കുറിച്ച് സമാനമായ ഒരു പ്രവചനം ഉണ്ട്. ക്രൂശിൽ യേശുക്രിസ്തു സാത്താൻ്റെ മേൽ ജയം നേടിയെങ്കിലും സാത്താൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അവൻ്റെ സമ്പൂർണവും എന്നേക്കുമുള്ളതുമായ അവസാനം സംഭവിച്ചിട്ടില്ല. എന്നാൽ സാത്താൻ്റെ അവസാനം വേഗം സംഭവിക്കുമെന്ന് പൗലോസ് പ്രത്യാശിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം സാത്താൻ്റെ എന്നേക്കുമുള്ള അവസാനത്തിനും മതിയായത് ആണ്. 16:21-23 വാക്യങ്ങളിൽ പൗലോസിൻ്റെ കൂട്ടുവേലക്കാർ റോമിലെ വിശ്വാസികളെ വന്ദനം ചൊല്ലുന്നു. ഇതിൽ തിമത്തിയോസ്, ലൂക്കിയോസ്, യാസോൻ, സോസിപത്രോസ്, തർത്തോസ്, ഗായോസ്, എരസ്തോസ്, കുർത്തോസ് എന്നിവരുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 16:1 പറയുന്നതനുസരിച്ച് പൗലോസ് തിമത്തിയോസിനെ കണ്ടുമുട്ടുന്നത് ലുസ്ത്ര എന്ന സ്ഥലത്ത് വെച്ചാണ്. അവൻ്റെ അമ്മ ഒരു യഹൂദയും അപ്പൻ ഗ്രീക്കുകാരനും ആയിരുന്നു. ലുസ്ത്ര ഒരു റോമൻ അധിനിവേശ പ്രദേശമായിരുന്നു. അത് ആധുനിക തുർക്കിയുടെ ഭാഗമായിരുന്നു. ഫിലിപ്പിയ 2:22 മകൻ അപ്പന് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുവിശേഷ കോഷണത്തിൽ സേവ ചെയ്തു എന്നാണ് പൗലോസ് തിമത്തിയോസിനെ കുറിച്ച് എഴുതിയത്. 1 തിമത്തിയോസ് 1:2 വിശ്വാസത്തിൽ നിജപുത്രനായ തിമത്തിയോസ് എന്നാണ് പൗലോസ് വിശേഷിപ്പിക്കുന്നത്. 2 തിമത്തിയോസ് 1:1 പ്രിയ മകനായ തിമത്തിയോസ് എന്ന് അദ്ദേഹം എഴുതി. 1 കൊരിന്ത്യർ 4:17 എൻ്റെ പ്രിയ മകനുമായ തിമത്തിയോസ് എന്നും പൗലോസ് എഴുതിയിരിക്കുന്നു. ഇതെല്ലാം പൗലോസും തിമത്തിയോസും തമ്മിലുള്ള അഗാധമായ ആത്മീയ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. തിമത്തിയോസ് ക്രിസ്തീയ വിശ്വാസി ആയതിന് ശേഷം പൗലോസ് അവനെ പരിശോധന കഴിപ്പിച്ചു എന്നൊരു പ്രത്യേകതയും ഉണ്ട്. 2 കൊരിന്ത്യർ, 1 തെസലോനിക്കർ, 2 തെസലോനിക്കർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലോമോർ എന്നീ ലേഖനങ്ങൾ പൗലോസ് എഴുതുമ്പോൾ തിമത്തിയോസ് അവനോടൊപ്പം ഉണ്ടായിരുന്നു. പൗലോസിൻ്റെ റോമിലെ ഒന്നാമത്തെ കാരാഗൃഹവാസത്തിലും അതിനുശേഷവും തിമത്യോസ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. തിമത്യോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പൗലോസ് രണ്ട് ലേഖനങ്ങൾ എഴുതി. ഇതിൽ യുവാവായ തിമത്യോസ് എങ്ങനെയാണ് എഫസോസിലെ സഭയെ പരിപാലിക്കേണ്ടത് എന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ട്. ഇത് എക്കാലത്തെയും സഭാശുശ്രൂഷന്മാർക്ക് ഉചിതമായ നിർദ്ദേശങ്ങളാണ്. എൻ്റെ ചാർച്ചക്കാരായ എന്ന വിശേഷണത്തോടെയാണ് ലൂക്കിയോസ്, യാസോൻ, സോസി പത്രോസ് എന്നിവരുടെ പേരുകൾ പൗലോസ് എടുത്തു പറയുന്നത്. ഇവരും റോമിലെ വിശ്വാസികൾക്ക് വന്ദനം ചൊല്ലുന്നു. ഇവർ ബന്ധുക്കളായിരുന്നുവോ എന്ന് തീർച്ച ഇല്ല. അവർ മൂന്നുപേരും യഹൂദന്മാർ ആയിരുന്നു. അതിനാലാകാം അവരെ എൻ്റെ ചാർച്ചക്കാരായ എന്ന് വിശേഷിപ്പിച്ചത്. ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. റോമർ 16:21 പറയുന്ന ലൂക്കിയോസും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13:1 കുറേനക്കാരനായ ലൂക്കിയോസും ഒരു വ്യക്തി ആയിരിക്കാം. ഇത് ലൂക്കോസിന്റെ മറ്റൊരു പേരാണ് എന്ന് കരുതുന്ന വേദവ്യാഖ്യാതാക്കൾ ഉണ്ട്. പൗലോസ് തെസ്ലോനിക്കയിൽ ആയിരുന്നപ്പോൾ യാസോന്റെ വീട്ടിൽ താമസിച്ചിരുന്നു. അവിടെ പൗലോസിനെതിരെ വലിയ കലഹമുണ്ടായി. കലഹക്കാർ പൗലോസിനെ പിടിക്കുവാനായി യാസോന്റെ വീട് വളഞ്ഞു. എന്നാൽ പൗലോസിനെ പിടികിട്ടിയില്ല എന്നതിനാൽ യാസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് എഴച്ചുകൊണ്ട് പോയി. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ 20:4 പറയുന്ന ബെരോവയിലെ പുറോസിന്റെ മകൻ സോപത്രോസും റോമർ 16:21 സോസി പത്രോസും ഒരാൾ തന്നെയാണ്. പൗലോസിന്റെ മൂന്നാമത്തെ സുവിശേഷ യാത്രയിൽ സോപത്രോസും അനുഗമിച്ചിരുന്നു. 16:22 തെർത്തോസ് റോമിലെ വിശ്വാസികളെ വന്ദനം ചെയ്യുന്നു. റോമർക്കെതി ലേഖനം പൗലോസ് പറഞ്ഞു കൊടുക്കുകയും അത് തെർത്തോസ് എഴുതുകയുമായിരുന്നു. അദ്ദേഹം ഒരു സെക്രട്ടറി എന്നതുപോലെ പൗലോസിന് വേണ്ടി പ്രവർത്തിച്ചു. ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. 16:23 വാക്യത്തിൽ ഗായോസ്, എരസ്തോസ്, കൊർത്തോസ് എന്നിവരുടെ വന്ദനം പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് കൊരിന്തിലായിരിക്കുമ്പോൾ സ്നാനപ്പെടുത്ത രണ്ടുപേരിൽ ഒരാളായിരുന്നു ഗായോസ്. പൗലോസ് സ്നാനപ്പെടുത്ത രണ്ടാമൻ ക്രിസ്പോസ് ആയിരുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 18:7-8 വാക്യങ്ങളിൽ പറയുന്ന തീത്തോസും യുസ്തോസും റോമർ 16:23 ഗായോസും ഒരാൾ തന്നെ ആയിരിക്കണം. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പൂർണ്ണരൂപം ഗായോസ് തീത്തോസ് യുസ്തോസ് എന്നായിരിക്കണം. പൗലോസ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും സുവിശേഷ യാത്രയ്ക്കിടയിൽ കൊരിന്തിലെത്തി. അവിടെ ശബത്തുതോറും യഹൂദപ്പള്ളിയിൽ സുവിശേഷം പ്രസംഗിച്ചു. എന്നാൽ യഹൂദന്മാർ അവനെ എതിർപറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ അവരെ വിട്ട് തീത്തോസ് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തൻ്റെ വീട്ടിൽ ചെന്നു. അവൻ്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. അവിടെ പൗലോസ് 1 ആണ്ടും 6 മാസവും താമസിച്ചു, സുവിശേഷം അറിയിച്ചു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ 20:4 ദർഭക്കാരനായ ഗായോസും എന്ന പരാമർശവും റോമർ 16:23 പറയുന്ന ഗായോസ് തന്നെ ആയിരിക്കണം. യോഹന്നാൻ എഴുതിയ മൂന്നാമത്തെ ലേഖനം ആരംഭിക്കുന്നത് മൂപ്പനായ ഞാൻ സത്യത്തിൽ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിന് എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 16:23 രണ്ടാമത്തെ വ്യക്തി പട്ടണത്തിൻ്റെ ഭണ്ഡാര വിചാരകനായ എരസ്തോസും ആണ്. അദ്ദേഹം കൊരിന്ത് പട്ടണത്തിൽ ഔദ്യോഗികമായ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒരു സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തി ആയിരുന്നു. അദ്ദേഹം പട്ടണത്തിൻ്റെ ഖജാൻചിയോ പൊതുവായ രാജ്യപരമായ ജോലികൾ ചെയ്യിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥനോ ആയിരുന്നു. 1929 പുരാവസ്തു ഗവേഷകർ പുരാതന കൊരിന്ത് പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നും എരസ്തോസ് എന്നെഴുതിയ ഒരു ശില കണ്ടെടുത്തു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വീതി സമർപ്പിക്കപ്പെട്ടിരുന്നു എന്ന് ഇതിൽ നിന്നും അനുമാനിക്കപ്പെടുന്നു. ഒരു പക്ഷേ അദ്ദേഹം സ്വന്തം ചെലവിലായിരിക്കാം ഈ വീതി നിർമ്മിച്ചത്. 16:23 മൂന്നാമത്തെ വ്യക്തി സഹോദരനായ കൊർത്തോസുമാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ മറ്റൊരിടത്തും യാതൊരു പരാമർശവുമില്ല. സഹോദരനായ എന്ന വിശേഷണം ക്രിസ്ത്യ വിശ്വാസികൾക്ക് പൊതുവേ ഉള്ളതാണ്. ഇതൊരു കുടുംബ ബന്ധത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഇന്ന് നമുക്ക് വ്യക്തത ഇല്ല. ചില കയ്യെഴുത്ത് പ്രതികളിൽ 16:20 അവസാന ഭാഗം 16:23 ശേഷം 24 വാക്യമായി ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ആശീർവാദമാണ്. എന്നാൽ എല്ലാ കയ്യെഴുത്ത് പ്രതികളിലും ഇങ്ങനെ ഒരു വാക്യം ഇല്ല. അതിനാൽ ഭൂരിപക്ഷം പരിഭാഷകളിലും 16:24 വാക്യം ഉൾപ്പെടുത്തിയിട്ടില്ല. 23 വാക്യത്തിന് ശേഷം 25 വാക്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷിലെ ESV, NIV, NLT എന്നീ പരിഭാഷകളിൽ 24 വാക്യമായി യാതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. മലയാളത്തിൽ 20 വാക്യം 24 വാക്യമായി ആവർത്തിക്കുന്നില്ല എങ്കിലും 24 വാക്യമുണ്ട്. അത് 25-26 വാക്യങ്ങളുടെ ആദ്യ ഭാഗം ആണ്. മലയാളത്തിൽ 26 വാക്യത്തോടെ 16 അധ്യായവും റോമർ കെഴുതി ലേഖനവും അവസാനിക്കുന്നു. 24 വാക്യമായി 20 വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം ആവർത്തിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. KJV പോലെയുള്ള പരിഭാഷകളിൽ റോമർ 16 അധ്യായത്തിന് 27 വാക്യങ്ങളുണ്ട്. 23 കഴിഞ്ഞ് 24 വാക്യം രേഖപ്പെടുത്താതെ 25 പോകുന്ന പരിഭാഷകളിലും 16 വാക്യത്തിന് 27 വാക്യങ്ങൾ ഉണ്ട്. പൗലോസിൻ്റെ ഏറ്റവും ദൈർഘ്യമേറിയ ലേഖനമാണ് റോമർക്ക് എഴുതിയത്. 16:24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഈ ലേഖനത്തിൻ്റെ ഉപസംഹാരം ആണ്. അതൊരു പ്രാർത്ഥനയും ദൈവത്തിന് സ്തുതിയുമാണ്. അദ്ദേഹം അറിയിച്ച സുവിശേഷത്തിന് അവരെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുവാൻ കഴിയും എന്ന് അദ്ദേഹം പ്രത്യാശിക്കുന്നു. എൻ്റെ സുവിശേഷത്തിനും എന്നത് അദ്ദേഹം ഇന്ന് വരെ എല്ലായിടത്തും പ്രസംഗിച്ച സുവിശേഷമാണ്. ഇത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് എന്ന് പൗലോസിന് തീർച്ചയുണ്ട്. ഇതല്ലാതെ മറ്റൊരു സുവിശേഷത്തെ അവർ സ്വീകരിക്കരുത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. പൗലോസ് അറിയിച്ച യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതാണ്. ഇത് സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നു. നിത്യനായ ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരവും നിയോഗപ്രകാരവും സുവിശേഷം ഇപ്പോൾ സകല ജാതികൾക്കും വെളിപ്പെട്ടു വന്നിരിക്കുന്നു. സകല ജാതികളും അവനെ വിശ്വസിക്കണമെന്നും അനുസരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതിനാൽ ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ എന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂർവ്വകാലങ്ങളിൽ ഒരു മർമ്മമായി മറിഞ്ഞിരുന്നു. എന്നാൽ ഇത് പൗലോസോ മറ്റൊരാളോ അവരുടെ ഇഷ്ടപ്രകാരം വെളിപ്പെടുത്തിയത് അല്ല. ഇത് ദൈവം തക്ക സമയത്ത് സകല മനുഷ്യർക്കായും വെളിപ്പെടുത്തിയതാണ്. ഈ മർമ്മത്തെക്കുറിച്ച് പ്രവാചകന്മാർ സൂചന നൽകിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന മർമ്മം നിത്യനായ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല മനുഷ്യർക്കും വെളിപ്പെട്ടിരിക്കുന്നു. ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷത്തിന് അനുസരണമായുള്ളതാണ് അദ്ദേഹം പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം. സകല മനുഷ്യരും ദൈവത്തിലും യേശുക്രിസ്തുവിലും വിശ്വസിക്കുകയും അനുസരിക്കുകയും വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ സുവിശേഷം വെളിപ്പെടുത്തിയിരിക്കുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആമേൻ എന്ന വാക്കിനാൽ അതിനെ ഉറപ്പിച്ചുകൊണ്ടും പൗലോസ് ലേഖനം അവസാനിപ്പിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ പഠന പരമ്പരയിലെ 18 അവസാനത്തേതുമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇവിടെ റോമർ 16 അധ്യായമാണ് നമ്മൾ പഠിച്ചത്. ഇതിനു മുമ്പുള്ള എല്ലാ എപ്പിസോഡുകളും ഇതേ ചാനലിൽ ലഭ്യമാണ്. ഈ പഠനത്തിൻ്റെ ഈ ബുക്ക് സൗജന്യമായി ലഭിക്കുന്നു. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. നമ്പർ 9961330751. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.